Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
വിദ്യക്ക് വേണ്ടി ഇവിടെ ഉപനിഷത്ത് ഭാഗം തുടങ്ങുകയാണ്. അതിന് പ്രാരംഭത്തിലാണ് ഈ മന്ത്രങ്ങൾ. ഇവിടെ മുതലേറുന്ന ഭാഗങ്ങൾ, ആദ്യം വരുന്ന ഭാഗങ്ങൾ ഉപാസനയുടെ ഭാഗമാണ്. പക്ഷേ അതും ഉപനിഷത്തിന്റെ ഭാഗമാണ്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ചേർന്നിട്ടാണ്, ഉപാസനയും വിദ്യയും ആത്മവിദ്യ ആത്മജ്ഞാനം രണ്ടും കൂടി ചേർന്നാണ്. ഉപനിഷത്തിന്റെ വിദ്യ വെച്ചതേ ഉപനിഷത്ത് എന്ന് പറയുന്ന വിദ്യ, ആത്മവിദ്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപാസനയ്ക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്ന വൈദികമായ ഉപാസന, അതാണ് ഇവിടെ ഭാഷകാരം ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തിൽ പറഞ്ഞു ലൗകികമായ ഉപാസനകളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. തച്ചീലാനോ ഗർഭ ജന്മ ജരാദി നിസാതന ഉപനിഷത്. സദ്ധാതുവിന്റെ അർത്ഥം പറയുകയാണ്. വിശരണം ഗതി അവസാദനം മൂന്നർത്ഥമാണ്. ആ അർത്ഥത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഗർഭജന്മ ജരാതി നിസാതന അവസാദനാത്. ഗർഭജന്മ ജരാതി പറയുന്നു ജന്മം, ഗർഭവാസം, അതിനെ ക്ലേശങ്ങൾ, ജനിച്ചു കഴിഞ്ഞാൽ വരുന്ന ജരാരോഗാദി ക്ലേശങ്ങൾ, ഇതൊക്കെ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരീര സംബന്ധിയായിരിക്കുന്നു ഇവ. ഇവിടെ താതാമ്യപ്പെട്ട് പരമാത്മാവ് തന്നെ ജീവഭാവത്തിൽ ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ നിസാതന അതിനെ ശിഥിലമാക്കുന്നു. വിദ്യ ശിഥിലമാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാക്കുന്നു പൂർണ്ണമായും. പക്ഷെ അതെല്ലാവർക്കും ഇവിടെ പറയുന്നു. പഠോപനിഷത്തിൽ ഇത് ഇത്തരത്തിൽ ഭാഷകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഷയിൽ അങ്ങനെ ആദ്യം ശിഥിലം, ആ ബന്ധനത്തിന്റെ ശക്തിയെ കുറയ്ക്കുന്നു. ആ ബന്ധനത്തിന്റെ ശക്തിയെ കുറയ്ക്കുന്നതിനാണ് ഉപാസനയും മറ്റും ഇവിടെ പറയുന്നത്. ഉപാസനയുടെ ഫലം പറയുന്നു. ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തില്ല അതിന്റെ ഫലം പറയുന്നു. പക്ഷെ ആ ഉപാസനയുടെ തന്നെ അടുത്ത ഭാഷകാരം പറയും, അത് നിഷ്കാമമായി അനുഷ്ഠിക്കുകയാണ്. അത് ഞാൻ ഉത്പത്തിക്ക് ഹേതുവാക്കി. അതുകൊണ്ടാണ് ഈ ഉപനിഷത് ഭാഗത്തിൽ ഉപാസനകളെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആത്മതത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് ഇത്തരം ഉപാസനകൾക്ക് എന്താ പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കും. തദവസാദനാത്വ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു, ശിഥിലമാക്കി നശിപ്പിക്കുന്നു. അന്ധക്കരണത്തെ സംസ്കരിക്കും. ഉപാസനങ്ങൾ അത് ചെയ്യുന്നു. തത്വജ്ഞാനമാണ് ചെയ്യുന്നത്. മാന്തക്കുള്ള സംസ്കരണത്തിന് എങ്ങനെയാണ് കർമ്മം ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നത്, അതുപോലെ തത്വജ്ഞാനവും ചിത്തശുദ്ധിക്ക് സഹായിക്കുന്നു. അങ്ങനെ ശിഥിലമാക്കുക എന്ന് പറയുന്നു. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ ശ്രവണജന്യമായ ആപാദജ്ഞാനം എന്ന് പറയുന്നു. ആ ജ്ഞാനത്തിൽ സംശയം വരാം, ആ ജ്ഞാനത്തിൽ ഭ്രമം വരാം, അതെല്ലാം സംഭവിക്കാം. അങ്ങനെയുള്ള ജ്ഞാനത്തിന് പോലും ഈ ദോഷങ്ങളെ ശിഥിലമാക്കുന്നതിനുള്ള ശേഷിയുണ്ട്. പ്രകാശം അല്പമാത്രമാണെങ്കിലും അതിനും ഇരുട്ടിന്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും. തെളിഞ്ഞ പ്രകാശം ഇരുട്ടിനെ പൂർണ്ണമായി നശിപ്പിക്കും. പക്ഷെ ചെറിയൊരു പ്രകാശമാണ്, അതിനും അതിന്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും. അതുപോലെയാണ് ഇവിടെ ഉപനിഷജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. ആപാദജ്ഞാനമാണെങ്കിലും അത് പൂർണ്ണമല്ലെങ്കിലും അതിന് ശിഥിലമാക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ കേൾക്കുന്നതിന് തത്വബോധം ഉണ്ടാകും. ആത്മാവെന്താണ്, ബന്ധം എന്താണ്, മോക്ഷം എന്താണ്, ഇത്തരം തത്വങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടാകും. അത് അനുഭവത്തിൽ വന്നില്ലെങ്കിലും ആ ബോധത്തിനെ ആശ്രയിച്ച് അത് മുന്നോട്ട് പ്രവർത്തിക്കുന്നു. അതാണ് നിശ്ചയിക്കുന്നത്. ഈ തത്വജ്ഞാനം ഇല്ലാതെയും ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ആധ്യാത്മിക മാർഗത്തെക്കുറിച്ചുള്ള ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടായിരിക്കും പോകുന്നത്. അവിടെയായിരിക്കും അവരുടെ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. ജപധ്യാനങ്ങളോ യോഗമോ ത്യാഗമോ എല്ലാം അനുഷ്ഠിക്കുന്നിടത്ത് ഭ്രമമായിരിക്കും ഒരുപാട്. പക്ഷെ തത്വജ്ഞാനം അതിന് പോരായ്മകളുണ്ടെങ്കിൽ ശരി, അത് ഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അയാൾ ഭ്രമമുക്തനായി, അത്തരം ഭ്രമങ്ങളിൽ നിന്ന് മുക്തനായി, ആത്മാനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ സംശയങ്ങൾ ഭ്രമങ്ങൾ അത് ഏറെക്കുറെ ദൂരീകരിക്കാൻ ഈ ശ്രവണജന്യമായ ജ്ഞാനത്തിന് കഴിയും. അത് അവന്റെ അജ്ഞാനത്തെ ലഘൂകരിക്കുന്നു, അതിനോടൊപ്പം ശിഥിലമാക്കുന്നു. അത്യന്തമായി ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവസാദന അതിന് ഈ സംസാരത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. രണ്ട് പ്രയോജനങ്ങൾ തത്വജ്ഞാനങ്ങളുള്ളൂ. ബ്രഹ്മ ഉപനിഗമേതൃത്വ ഉപനിഷങ്ങളും അസ്യാം പരം ശ്രേയതി. ബ്രഹ്മത്തെ പ്രതിഷ്ഠിതനാക്കുന്നു, ബ്രഹ്മസ്ഥിതനാക്കുന്നു. ഉപനിഗമേതൃത്വം അതിലേക്ക് അവനെ ഉറപ്പിക്കുന്നു, സ്ഥിരമാക്കുന്നു. അതിലേക്ക് അവൻ നയിച്ചതിൽ ഉറപ്പിക്കുന്നുണ്ട്. ഉപനിഷണ അസ്യാം പരശ്രേയ, അതിൽ അധിഷ്ഠിതമായിരിക്കുന്നു പരമമായ ശ്രേയസ്. ആത്മരൂപത്തിൽ സ്ഥിതമാകുന്നു എന്നർത്ഥം. പരമമായ ശ്രേയസ് ആ ബ്രഹ്മം തന്നെ. ജീവനെ ആ പരബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. അതാണ് വിദ്യയുടെ പ്രയോജനം. മറ്റ് സാധനങ്ങളെ അറിയുന്നതുകൊണ്ടോ മറ്റ് സാധനങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ടോ ഇത് കൈവരുന്നില്ല. തത്വജ്ഞാനം കൂടാതെ ബ്രഹ്മസ്ഥിതി അത് സംഭവിക്കുന്നില്ല എന്നർത്ഥം. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം അത് ഉപനിഷത് ശബ്ദരാശിയിലൂടെ ആ വിദ്യ കൈവരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഉപാസന. ഉപാസന അതിനൊന്ന് വേർതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉപാസനയെ കുറിച്ച് ആദ്യം പറയുന്നു. ഒന്ന് സമ്മിത്രഹ ശം സുഖം പ്രാണവൃത്തെ അഹ്നസ്റ്റഭിമാനി ദൈവതാത്മാ മിത്രോ അസ്മാകം ഭവതു. സുഖം ഉണ്ടാക്കുന്നവനാകട്ടെ എന്നാണ്. സുഖകൃത് ഭവതു മഹാ ഞങ്ങൾക്ക് എന്നിവളെപ്പോഴും ചൊല്ലുന്നു. നീ മഹ അസ്മാകം ഞങ്ങൾക്ക് മിത്ര ദേവതാത്മ അവനാണ് പ്രാണൻ കൊടുത്ത് അന്യസ്ഥഭിമാനി പകലിന്റെ അഭിമാനിയായിരിക്കുന്നവൻ പ്രാണവൃത്തിയുടെ അഭിമാനി ആയിരിക്കുന്നവൻ ദേവതാത്മ. ഇവിടെ ഇനി പറയുന്ന അതിലുള്ള ദേവതകളെ കുറിച്ചാണ്. സംസുഖം നമുക്ക് സുഖം മുഴുവനാകട്ടെ. പ്രാണവൃത്തിയുടെ അഭിമാനി ദേവത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ശരീരത്തിലെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രാണന്മാർക്കും അന്ധകരണത്തിനും എല്ലാത്തിനും തത്വത അഭിമാനി ദേവതകളുണ്ട് എന്നാണ് വൈദികമായ സങ്കല്പം. ദൈവത്തിൽ അങ്ങനെ പറയുന്നു. എന്തുകൊണ്ടാണ് ദേവതകളെ സ്വീകരിക്കുന്നു? ഇന്ദ്രിയങ്ങൾ സ്വയം ജഡങ്ങളാണ്. എങ്ങനെ ജഡമായത്? പഞ്ചഭൗതികമാണ്, പഞ്ചഭൂതകാര്യമാണ്. പഞ്ചഭൂതകാര്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയില്ല. ജ്ഞാനത്തിലായാലും ശരി, കർമ്മത്തിലായാലും ശരി, കർമ്മത്തിൽ ബോധപൂർവമായ പ്രവർത്തനം നടക്കുന്നു, ജഡപ്രവർത്തനമല്ല. ബോധപൂർവമായ പ്രവർത്തനം നടത്തണമെങ്കിൽ എന്താ, ജീവൻ മതിയല്ലോ. ജീവനെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രാണൻ പ്രവർത്തിക്കുന്നു. ആ ജീവൻ ബോധസ്വരൂപമാണ്. അപ്പൊ ജീവന്റെ ബോധത്തെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിച്ചേക്കാം. ജഡങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കും പ്രാണനുമെല്ലാം പ്രവർത്തിക്കാം. പിന്നെ അവിടെ എന്തിനാ ദേവത? ജീവൻ ഏകരൂപത്തിലിരിക്കുന്നു ഓരോ ശരീരത്തിലും. പല ജീവനല്ല, ഒരു ശരീരത്തിൽ ഒരു ജീവനേ ഉള്ളൂ. പക്ഷെ ആ ജീവനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളും വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. ആ വ്യത്യസ്ത സ്വഭാവമുള്ള ജനങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിന്നും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാകും. ഏക രൂപത്തിലിരിക്കുന്ന ജീവനിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇന്ദ്രിയങ്ങളെ കൊണ്ടെന്ന് പറയാം, പക്ഷെ ഇന്ദ്രിയങ്ങൾ ജഡങ്ങളാണ്. ജീവനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ഏകമായ അനുഭവം ഉണ്ടാവും, ഏകമായ അനുഭവം എല്ലാം ഉണ്ടാകുന്നു. കണ്ണുകൊണ്ട് കാണുന്നു, കാണുന്നുണ്ട്, ചെവി കേൾക്കുന്നു, കേൾക്കുന്നു. ഇത് അത്യന്തം ഭിന്നമാണ്, ഒരു സമാനതയില്ലാത്തതാണ്, ഒന്നിനും മറ്റൊന്ന് ചെയ്യാൻ കഴിയുന്നു. അതുപോലെ കർമ്മങ്ങൾ, പ്രാണന്റെ പ്രവൃത്തി ഒന്ന് വേറെയാണ്, ജിഹ്വയുടെ പ്രവൃത്തി വേറെയാണ്, അസ്ഥേന്ദ്രിയത്തിന്റെ പാദേന്ദ്രിയത്തിന്റെ ഓരോന്നിന്റെയും പ്രവൃത്തികൾ വേറെ. ഏകമായ ജീവനെ ആശ്രയിച്ച് സംഭവിച്ചാൽ അതിനെ ഏക രൂപത്തിലിരിക്കുന്നു. പക്ഷെ ഇത് ഭിന്നങ്ങളായിരിക്കുന്നു. കേവലം ജനങ്ങൾക്ക് ഈ ഭിന്നങ്ങളെ നിർവഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭിന്നതയുണ്ടാകുന്നത് എന്താണ്? ഇതിലിരിക്കുന്ന ശക്തി വിശേഷങ്ങളാണ്. ഇത് വ്യത്യസ്തങ്ങളായ ചൈതന്യ വിശേഷങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരസ്പര വിരുദ്ധങ്ങളൊന്നും പറയാമെന്നുള്ള തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രഹദായകമായ ശക്തിവിശേഷം, അതിന് ദേവതകളെന്ന് പറയും. ചൈതന്യ വിശേഷം ഇങ്ങനെ ഭാഷകാരുണ്ട്. അത് ഓരോന്നിനും സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെല്ലാം ആ ദേവതകളുടെ നിയന്ത്രണത്തിലാണ്. ഇന്ദ്രിയങ്ങളെല്ലാം നയിക്കുന്നത് ആ ദേവതകളാണ്. ജീവൻ ഇതിനെല്ലാം പൊതുവായൊരാശ്രയമായിരിക്കുന്നതാണ്. പക്ഷെ വ്യത്യസ്തമായ കർമ്മങ്ങളും വ്യത്യസ്തമായ ജ്ഞാനങ്ങളും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായ ചൈതന്യം തന്നെ വേണം. കാഴ്ച പോലെ അല്ല കേൾവി. അതിന് ഓരോ ദേവതകളെ ഓരോ ഇന്ദ്രിയത്തിനും സ്വീകരിക്കും. ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവനും ഈ ഇന്ദ്രിയങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. അത് സമഷ്ടിയിലും വ്യഷ്ടിയും പ്രപഞ്ചശക്തികളെല്ലാം അതിന് പിന്നിലുള്ള ചൈതന്യ വിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നു. വർഷവും വാതവും എല്ലാം അങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സമഷ്ടിയിൽ സംഭവിക്കുന്നത്? അതുപോലെ വൃഷ്ടി ഈ ശരീരത്തിലും ഇന്ദ്രിയങ്ങൾ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം സജീവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദേവതകൾ ഉണർന്നിരിക്കുന്നു എന്നർത്ഥം. ആ ദേവതകൾ ഉറങ്ങുന്നതാണ് സ്വപ്നം, സുഷുപ്തി. അവിടെ ദേവതകൾ വിശ്രമിക്കുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ ദേവതകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഇവയുടെ അനുഗ്രഹം അത് വേണം ഇതിന്റെ ശരിയായ പ്രവർത്തനത്തിന്. പ്രാണൻ ശരിയായി പ്രവർത്തിക്കും. ഇവിടെ മോക്ഷമാണ് പ്രാർത്ഥിക്കുന്നു. മോക്ഷത്തിന്റെ സാധനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദേവതകളെല്ലാം അനുഗ്രഹിക്കും. ആദ്യം തന്റെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേവതകളുടെ അനുഗ്രഹം വേണ്ടത്, വൃഷ്ടിയിലുള്ള അനുഗ്രഹം വേണ്ടത്, സമഷ്ടിയിലുള്ള അനുഗ്രഹം വേണ്ടതാണ്. പക്ഷെ വൃഷ്ടിയിലുള്ള പ്രാണൻ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ശരീരത്തിൽ ശരിയായ രീതിയിൽ ആരോഗ്യം നിലനിൽക്കത്തുള്ളൂ. ശരീരത്തിന് നിലനിൽപ്പിനാവശ്യമാണ്. ശരീരം ശരിയായി നിലനിന്നാലേ ഇവിടെ പറയുന്ന ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും, വേദാധ്യയനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മോക്ഷം എന്ന് പറയുമ്പോൾ ഇത് ഇതിനെയൊക്കെ അവഗണിക്കുന്നതാണ്. ഇതൊന്നും ആവശ്യമുള്ളതല്ല എന്നല്ല. അങ്ങനെ ത്യാഗം എന്ന് പറയുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നല്ല പറയുന്നു. മനസ്സിന് ദേവതകളുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ത്യാഗവും സാധ്യമാണ്. പ്രാണദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഫലം രോഗം അത് വരാതിരിക്കും. അവന്റെ സാധന ശരിയായി നടക്കണം. അതുകൊണ്ട് സുഖം സുഖകൃത്. ആ പ്രാണദേവതയുടെ കോപം കൊണ്ടുവരുന്ന അസുഖങ്ങൾ അതെല്ലാം മാറട്ടെ. പ്രാണൻ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ആ പ്രാണൻ ഈ ശരീരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഈ ശരീരത്തിന് ആരോഗ്യം നിലനിൽക്കട്ടെ എന്നാണ്. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് സുഖകൃത് സുഖം നൽകട്ടെ. അങ്ങനെ ഓരോ ദേവതകളും സുഖം നൽകണം. തത്തേവ അപാനവൃത്തി ഹേ രാത്രി സ്റ്റഭിമാനി ദേവതാത്മാവർണ. പ്രാണാപാനന്മാർ കൂടിച്ചേർന്നാണ് ശരീരത്തിൽ ആരോഗ്യത്തെ നിലനിർത്തുന്നത്. ശരീരത്തിന്റെ ആരോഗ്യമുണ്ടെങ്കിലേ മനസ്സിനാരോഗ്യമുണ്ട്, അല്ലെങ്കിൽ മനസ്സിനാരോഗ്യമില്ല. അപ്പൊ പ്രാണാപാനൻ ദേവതകൾ അപാനവൃത്തി ഹേ രാത്രി സ്റ്റഭിമാനി ദേവതാത്മാവർണ. ദേവതകൾക്കൊക്കെ പേര് നിശ്ചയിച്ചിരിക്കുന്നത് വേദമാണ്, ശ്രുതിയാണ്. ആ ദേവത എന്നാണ് പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ദേവതയുണ്ട്, അപാനവൃത്തിക്കുമുണ്ട് ദേവത, പ്രാണവൃത്തിക്കുമുണ്ട്. അവർ ഒരുമിച്ച് പ്രാണാപാന പ്രവർത്തനങ്ങളെ നീരാമണ്ണം നടത്തി എനിക്ക് സുഖമുണ്ടാവട്ടെ, ശരീരത്തിന് സുഖമുണ്ടാവട്ടെ, മനസ്സിന് സുഖമുണ്ടാവട്ടെ, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം. വേദാന്തം മറ്റും അത് കഴിഞ്ഞേ ഉള്ളൂ. ചക്ഷുഷി ആദിത്യ ചഭിമാനി അരിയമ എല്ലായിടത്തും ചേർക്കണം. സംനഹ സംവരണ സംനഹ വർണ സംനഹ അരിയമ ഭവതു മിത്ര നഹ സംഭവതു വർണ നഹ സംഭവതു. അരിയമ എന്ന് പറയുന്ന ദേവത ചക്ഷുഷി ആദിത്യയുടെ അഭിമാനി, അതുപോലെ ചക്ഷുരേന്ദ്രിയത്തിലും ആദിത്യനും അഭിമാനിയായിരിക്കുന്ന ആ ദേവത അതിന്റെ അനുഗ്രഹം കൊണ്ട് ചക്ഷുരേന്ദ്രിയം അത് ആരോഗ്യമുള്ളതായിരിക്കട്ടെ, അത് വിഷയങ്ങളെ ഗ്രഹിക്കട്ടെ എന്ന്. വിഷയങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ദോഷമുണ്ട്. ചില സ്ഥലത്ത് പറയുന്നതാണ് ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് അന്ധനായിരിക്കുന്നതാണ്, പങ്കുവായിരിക്കുന്നതാണ്, മൂകനായിരിക്കുന്നതാണ്, ബധിരനായിരിക്കുന്നതാണ്, ആത്മീയമാർഗത്തിൽ നല്ലതെന്നൊക്കെ ചിലടത്ത് പറയും. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇതെല്ലാം നല്ല ഉണർന്ന് പ്രവർത്തിക്കണം. ദക്ഷിണേന്ദ്രിയും മറ്റും ഉണർന്ന് പ്രവർത്തിച്ചാൽ രൂപത്തെ ഗ്രഹിക്കും, വിഷയങ്ങളെ ഗ്രഹിക്കും, മനസ്സ് വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ പതനം സംഭവിക്കില്ല എന്ന് സംശയിക്കും. അതെല്ലാം ദേവതകൾ ശരിയായി അനുഗ്രഹിക്കാത്തപ്പോഴാണ് പതന സംഭവത്തിന്. ഈ എല്ലാ ദേവതകളും ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ചക്ഷുരേന്ദ്രിയം കാണുന്നതും ഈ സത്യനത്തിൽ അത് കാണുന്നതും ദോഷയുക്തമായ വിഷയങ്ങളല്ല, ആത്മാവിനത്തിൽ. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കേണ്ടതാണ് അത് പൂർണ്ണമായ അനുഗ്രഹത്തോടുകൂടി സത്തായ വിഷയത്തെ ഗ്രഹിക്കട്ടെ, അതിനെ സഹായിക്കട്ടെ. കാരണം എന്തുകൊണ്ട് സംഹ, ഞങ്ങൾക്ക് സുഖം വേണം. സുഖം തരുന്ന ചക്ഷു എന്ന് പറയുമ്പോൾ എന്താണോ സുഖരൂപത്തിലുള്ള വിഷയത്തെ ഗ്രഹിക്കുന്നതായിരിക്കും, അപ്പൊ ആത്മാവിനെ ഗ്രഹിക്കുന്ന ചക്ഷുവായിരിക്കും, അതെല്ലാത്തിനും ബാധകമാണ്. ആത്മപ്രകാശനത്തിന് ഈ ശരീരവും മനസ്സും എല്ലാം യോഗ്യമായി തീരട്ടെ എന്നാണ് എന്റെ പരമമായ താല്പര്യം. എല്ലാം പ്രാർത്ഥിക്കുന്നത് വിഷയഗ്രഹണത്തിന് വേണ്ടിയാണ്. എല്ലാം നമ്മുടെ ഭാഷകാരൻ പറയും, എന്തിന് സമ്പത്ത് പോലും ആത്മപ്രകാശത്തിന് സഹായിക്കാം. സഹായിക്കുകയാണെങ്കിൽ അതും ഉതകുന്നതാണ്, ഐശ്വര്യവും ഉതകുന്നതാണ്, സമ്പത്തും ഉതകുന്നതാണ്, സർവവും. പിന്നെ ഇതിനൊക്കെ നിഷേധിക്കുന്നവിടെ ഇത് അതിന് ആത്മഗ്രഹണത്തിന് സഹായിക്കാതെ വരുന്നു. ഇത് ഈ ദേവതകളുടെ അനുഗ്രഹം കുറയുമ്പോൾ ദുർവാസനകൾക്കും മറ്റും വശംവദങ്ങളായി വിപരീത വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് ഇതിനെ നിന്ദിക്കുന്നതും നിഷേധിക്കുന്നതും. ഇന്ദ്രിയ നിന്ദ, വിഷയ നിന്ദ ഇതിലേക്ക് വരുന്നുണ്ട്. വൈരാഗ്യത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങൾ അതെല്ലാം ഇത് അബദ്ധസഞ്ചാരം നടത്തുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ആ ഭാവത്തിലല്ല ഇവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ആത്മദർശനത്തിന് ഉതകണം. അതിനുവേണ്ടി ഈ ദേവതകൾ സഹായിക്കണം. കാരണം ഈ ദേവതകളെല്ലാം ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കുന്ന വാസ്തവത്തിൽ ജീവൻ അങ്ങോട്ട് നയിക്കാനാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്, ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു സമയത്ത് അത് ആവശ്യമില്ലാതെ ഇന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലാതെ. അങ്ങനെ വരുമ്പോൾ ഈ ദേവതകൾ അവരുടെ എല്ലാം പണി മതിയാക്കി അതാത് സമഷ്ടി ദേവതകളിലേക്ക് ഏകീഭവിക്കുന്നു. അതാണ് മുക്തന്റെ ശരീരനാശത്തെക്കുറിച്ചും മറ്റും പറയുമ്പോൾ ഉപനിഷത്തിൽ വിശദീകരിക്കുന്നത്. അതുവരെയുള്ള ഈ ദേവതകളുടെ പ്രവൃത്തി അത് സമഷ്ടി രൂപത്തിൽ നിന്നുകൊണ്ട് ആവശ്യമുള്ള ജീവന്മാരിലത് പ്രവർത്തിക്കും. പക്ഷേ ഏത് ജീവനാണോ പ്രവർത്തിച്ചാണോ അത് അതിന്റെ ലക്ഷ്യത്തെ സാധിക്കുന്നത്. ഇതിനെല്ലാം ആത്മദർശനത്തിന് സജ്ജമാകുന്നത് പിന്നെ അതിനാണ് അതിന്റെ ആവശ്യം. അത് അതിന്റെ സമഷ്ടിഭാവത്തിനോട് ഏകീഭവിക്കുന്നു. പക്ഷെ അതുവരെ ഇതേ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും സർവകരണങ്ങളിലും ഈ ദേവതകൾ പ്രവർത്തിച്ചിട്ട് അതിന് ആത്മദർശനത്തിന് സജ്ജമാക്കണം. അങ്ങനെ ആ ജീവന് സുഖത്തെ കൊടുക്കണം. ബല ഇന്ദ്രഹ സംന ഇന്ദ്രോ ബൃഹസ്പതി സംന ഇന്ദ്ര ബല ഇന്ദ്ര എന്നാണ് ബല ഇന്ദ്ര എന്ന് എഴുതിയിരിക്കുന്നു. സന്ധി വന്നിരിക്കുന്നു. ബലത്തിൽ ബലത്തിന്റെ ദേവതയാണ് ഇന്ദ്രൻ. എനിക്ക് ബലം വേണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അത് ശരീരത്തിനും ബലം വേണം. ശരീരത്തിന് നല്ല ബലമുള്ളവനെ മനസ്സിന് ബലം വരത്തുള്ളൂ സാധാരണഗതിയിൽ. ശരീരത്തിന്റെ ബലത്തെ അവഗണിച്ചിട്ട് നിർത്തത്തക്ക മനസ്സിന് ബലമുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം. ഇവിടെ പറയുന്നത് ഒരു സാധാരണ തന്നെ പറയുകയാണ്. ആ ബലത്തെ നൽകുന്ന ദേവത ഏതിന്? ശരീരത്തിനും മനസ്സിനും ഇതെല്ലാത്തിനും ആവശ്യമാണ്. ആ ബലമുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ആ ബലമുണ്ടെങ്കിൽ അതിന് വിവേകത്തിന്റെ മാർഗത്തിൽ നയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ദുർബലതയെ പഴി പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ബലമില്ലായിരുന്നു, മനസ്സിന് ബലമില്ലായിരുന്നു, ഇന്ദ്രിയങ്ങൾക്ക് ബലമില്ലായിരുന്നു. ഇപ്പൊ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാതിരിക്കാതാണ് ബലക്കുറവ്. അത് ശരീരങ്ങൾക്കും ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം വരും. ബലമുണ്ടെങ്കിലോ ബലദേവത ഇന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ ആ ബലത്തെ ആശ്രയിച്ചു പോവാ. താൻ ഇച്ഛിക്കുന്നിടത്തോട് മുമുക്ഷു ഇച്ഛിക്കുന്ന വഴിയെ സഞ്ചരിക്കണമെങ്കിൽ ആ ബലം വേണം. മറിച്ച് അവന്റെ സംസ്കാരമോ പൂർവവാസനകളോ ഒക്കെ നയിക്കുന്ന വഴിയെ പോവുകയാണെങ്കിൽ അവിടെ ബലമില്ല. അതുകൊണ്ട് ബല ദേവതയോട് പ്രാർത്ഥിക്കുന്നു, അതും വേണം. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് പീഡിപ്പിക്കരുത്. ഗീതയിൽ പറഞ്ഞില്ല, കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമചേതസ മാം ചെയ്യുവാന്ത ശരീരസ്ഥം താൻ വിധ്യാസുര നിശ്ചയ. ബലത്തെ നശിപ്പിക്കുന്ന കായക്ലേശത്തെ ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. മനസ്സ് ബലത്തെ വർദ്ധിക്കുന്ന കാര്യങ്ങളെ പാടുള്ളൂ. അതാണ് വീര്യധാരണത്തിന് വേണ്ടി ബ്രഹ്മചര്യവും മറ്റും സ്വീകരിക്കുന്നത്. ആ ബലത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിന് ശരീരത്തിന് ആ ബലം വേണം. ആ ബലം കൊണ്ട് അവൻ ഇച്ഛിക്കുന്ന വഴി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയെ സഞ്ചരിക്കും. ദുർബലന്മാരാണ്, അവരാഗ്രഹിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ കഴിയാത്തവരും. ബലത്തിനെ ധ്യാനിക്കണം, ബലദേവതയെ ധ്യാനിക്കണം, ആ ദേവതയുടെ അനുഗ്രഹം വരണം. സംശയം വരും, തപസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ, ചിലർ പട്ടിണി കിടക്കുന്നു, അതെല്ലാം സംഭവിക്കുന്നതോ? രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്ന്, വലിയ പാപം, ദുരദൃഷ്ടം എന്ന് പറയും. അതുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി യോഗികളും മറ്റും വളരെ കായക്ലേശകരമായ അനുഷ്ഠാനങ്ങളെ ചെയ്യുന്നു, തപസ് ചെയ്യുന്നു. പഞ്ചാഗി നിമദ്ധ്യത്തിനും മറ്റും ഉള്ള തപസ്സുകൾ പാപം പ്രായച്ചിത്തം കൊണ്ട് നശിക്കുന്നു, തപസ്സുകൊണ്ട് നശിക്കുന്നു. അതിനുവേണ്ടി ചെയ്യാം, അത് ബോധപൂർവം ചെയ്യുന്ന തപസ്. അതിന് പ്രയോജനമുണ്ട്. പക്ഷെ അങ്ങനെ തപസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ബലം വേണം. അവരുടെ ഇന്ദ്രിയങ്ങൾക്കും പറ്റും, മനസ്സിന് ബലം വേണം, ശരീരത്തിന് ബലം വേണം. ഇന്നിപ്പോ ആരെങ്കിലും തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാവും, പിന്നെ ട്രിപ്പ് കൊടുക്കേണ്ടി വരും. തപസ് എന്തുകൊണ്ട്? ബലമില്ല, ഈ ദേവതകളുടെ അനുഗ്രഹമില്ല. തപസ് ദേവതകളുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് ഇന്ദ്രിയ പീഡനമാണ്, അങ്ങനെയുള്ള തപസ്സല്ല. അത് യോഗിയുടെ തപസ്സിനെ കുറിച്ച് പറയുന്നത്. വേറെ തരത്തിൽ തപസ് സംഭവിക്കാറുണ്ട്. നമുക്ക് മഹാത്മാക്കളെ കണ്ടിട്ട് അവരെ അനുകരിക്കുന്നവരിൽ ശരിക്കും സാധാരണ ജീവന്മാര് ഇന്ദ്രിയ ലാളന ചെയ്യുന്നു, ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നു, അങ്ങനെ സൂക്ഷിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് സൂക്ഷിക്കാമോ അതെല്ലാം തരത്തിൽ കാണാൻ മനോഹരമായ കാഴ്ചകളെയൊക്കെ കൊടുത്ത് കണ്ണിന് സൂക്ഷിക്കുന്നു, രസനെ സൂക്ഷിക്കുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂക്ഷിക്കുന്നു. അത് ഇന്ദ്രിയ ലാളന, അതെല്ലാം ബലമില്ലാമയാണ്, മനസ്സിന്റെ ദുർബലതയാണ്. ചിലപ്പോൾ നമ്മൾ ന്യായീകരിക്കുമെങ്കിലും അതൊക്കെ ദുർബലതയാണ്. മഹാത്മാക്കൾ അതിനെയൊക്കെ അതിക്രമിച്ചു, ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള ശേഷിയുണ്ട്. നല്ല ബലം ഇന്ദ്രിയങ്ങൾക്കുണ്ടായി, മനസ്സിന് നല്ല ബലമുണ്ടായി, മനസ്സിച്ഛിക്കുന്നിടത്ത് പോകുന്നു. അവർക്ക് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ അവഗണിക്കാം. ആത്മതത്വത്തിനുള്ള നിഷ്ഠമുണ്ട്, അങ്ങനെ ആത്മതത്വത്തിൽ അതിനുള്ള ബലമുണ്ട്. എല്ലാത്ത ദേവതകളെല്ലാം അതിനുള്ള ബലം കൊടുത്തു കഴിഞ്ഞു. ആത്മതത്വത്തിന്റെ നിഷ്ഠ ഉണ്ട്. അവരിന്ദ്രിയങ്ങളെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് തപസ് പോലെ തോന്നും. അവർ വാസ്തവത്തിൽ അവരിന്ദ്രിയ വിഷയങ്ങളിൽ ഉദാസീനരായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് കണ്ണു കാണാനുള്ളതോ ചെവി കേൾക്കാനുള്ളതോ ഒന്നുമല്ല. അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ കേടാവുന്നു, ചീത്തയാകും. എന്തിനീ ശരീരം പോലും ഇത് ഉപയോഗിക്കാതിരുന്നതിൽ ഇത് നശിച്ചു പോകും. അപ്പൊ മഹാത്മാക്കൾ അങ്ങനെ സംഭവിക്കും. സംഘപ്രപഞ്ചത്തെയൊക്കെ മറന്നിരുന്നു, ശരീരത്തിൽ ഇനി അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അന്ന് ബോധപൂർവമായ തപസ്സല്ല, മനസ്സ് ആത്മോന്മുഖമായി സ്വാഭാവികമായും ഇന്ദ്രിയ വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഔദാസീന്യം പുലർത്തുന്നു മനസ്സ്. പിന്നെ അതെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നു. അതൊരവസ്ഥ, ആധ്യാത്മികമായ ഒരവസ്ഥ. അവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കായക്ലേശകരമായ തപസ്സില്ല. പിന്നെ എന്താണ്, തത്വബോധം കൂടാതെ ചെയ്യുന്ന തപസ്സുകൾ, ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്സുകൾ, അതാണ് മൂഢന്മാർ. താമസമായ തപസ് ആസുര നിശ്ചയമുള്ളവർ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അതല്ല വേണ്ടത്. അത് എന്ത് ചെയ്യും, ഇന്ദ്രിയങ്ങളുടെ ശക്തികളെയൊക്കെ നശിപ്പിക്കും, ശരീരത്തിന്റെ ശക്തിയെ നശിപ്പിക്കും, ബലത്തെ നശിപ്പിക്കും, ദേവതകൾ കോപിക്കും, ദേവതാ കോപം വരും, രോഗത്തിലേക്കും യോഗിയാകാൻ പോയും രോഗിയായും മാറും, നാശത്തിലേക്ക് പോകും. അതല്ല ഇവിടെ പറയുന്ന അങ്ങനെ. ഇവിടെ ഒരു മുമക്ഷ തത്വജിജ്ഞാസ ഉള്ളവൻ ആ ശരിയായ മാർഗത്തിൽ പോവുകയാണ്. അപ്പൊ അവന് ബലമാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ട് പ്രവൃത്തിയിൽ നിന്നാൽ മിതത്വം പാലിക്കണം. ശരീരത്തിന്റെ ക്ഷമതയ്ക്കപ്പുറം പ്രവർത്തിക്കാൻ പാടില്ല. അത് വേണം. അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് മൂർഖന്മാർ, മൂഢന്മാർ. ശരീരത്തിന്റെ ക്ഷമതയ്ക്കപ്പുറം പ്രവർത്തിക്കും, ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയ്ക്കപ്പുറം പ്രവർത്തിക്കും. അവസാനം ഇതൊന്നും ആധ്യാത്മിക സാധനയ്ക്ക് ഉപകാരപ്പെടാത്തവൻ, ഈ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തവൻ, അതങ്ങനെ വരാൻ പാടില്ല. ബലം വേണം. ഇത് നേടുന്നതുവരെ ബലം വേണം. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ശരീരത്തിനും വാശി ബുദ്ധവച ബൃഹസ്പതി വാക്കുകളും ഓരോ ഇന്ദ്രിയങ്ങളെയും എടുത്ത് പറയും. ബുദ്ധിക്ക് വിവേകത്തിന് വിവേകദാർഢ്യം അത് വേണം. അതൊന്നും ശിഥിലമാകാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ വ്യതിചലിച്ചു പോകും. ആധ്യാത്മിക മാർഗത്തിൽ വളരെ ആവേശത്തോടുകൂടി വരുന്നവർ അതേ ആവേശത്തോടുകൂടി കടന്നു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്, പതിച്ചു പോകുന്നതാണ്. അത് പതനമാണെന്ന് പോലും തിരിച്ചറിയാം. ബുദ്ധിയുടെ ബലമില്ലായ്മയാണ്. വലിയ വികാരാവേശങ്ങൾക്കൊക്കെ ബുദ്ധ്രാന്തിക്കൊക്കെ അടിമപ്പെട്ടായിരിക്കും വരുന്നത്. എന്തൊക്കെ സാധിക്കാം, താൻ സാധിക്കേണ്ടത് എത്ര മഹത്താണോ, താൻ എത്ര അല്പനാണെന്ന് ചിന്തിക്കാതെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്, ഈ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഈ അല്പനായ താൻ തന്റെ വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മോക്ഷമോ പറഞ്ഞ പക്ഷെ ഒരു നിർവീകൃത സമാധി ബോധം കിട്ടാതെ വരുമ്പോൾ നിരാശനായി മറ്റു സമാധിയുടെ വഴിയിലേക്ക് പോകും. ബുദ്ധി ബലമില്ലായ്മ അതാണ്. അത് വരരുത്. അതുകൊണ്ട് അതിന് ബലം വേണം. ബുദ്ധിക്കും ബലം വേണം, വാക്കിനും ബലം വേണം. ഇതൊന്നും ഇല്ലാത്തവനെ അതിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയല്ല, ഇതൊരു ധ്യാനമാണ്. ആ ധ്യാനത്തിലൂടെ ഇത് ആർജിക്കുകയാണ്. ബ്രഹ്മത്തെ ആർജിക്കാൻ പറ്റത്തില്ല, അത് ശരിയാണ്. പക്ഷെ ഇതൊക്കെ ആർജിക്കാൻ പറ്റും. ഇതില്ലാത്തവന് ഒരു ഗുരുക്കന്മാർക്കും രക്ഷിക്കാൻ പറ്റില്ല. അനുദ്ധരേതാത്മൻ ആത്മാനോ എന്ന് ഗിരി പറഞ്ഞ അതാണ്. ഭാവം പറഞ്ഞില്ല. എന്താണോ നീ നിന്നെ രക്ഷിക്കണ്ടെന്ന് പറഞ്ഞില്ല. തോൻ സർവപാപേഭ്യോ, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് പറഞ്ഞ് ഉടൻ പറഞ്ഞു. എന്താണോ പക്ഷെ നീ നിന്നെ രക്ഷിച്ചോളും. ധരേതാത്മനാത്മാനം, നീ നിന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും രക്ഷിക്കാം. ഞാൻ നിന്നെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ നീ നിന്നെ രക്ഷിക്കണം. അതുകൊണ്ട് ബുദ്ധിയുടെ ബലം അതും ആവശ്യമാണ്. എന്നാലേ അങ്ങനെയുള്ളവരെ മാത്രമേ ഗുരുക്കന്മാരും രക്ഷിക്കപ്പെടൂ. നമ്മുടെ തന്നെ അനുഭവത്തിനും അങ്ങനെയാണ്. എന്താണ് ഗുരുക്കന്മാരുടെ അടുത്ത് വരുന്നവരെ രക്ഷപ്പെടുന്നതായി കാണുന്നില്ല. ഇതാ കാരണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആദ്യം തന്റെ പുരുഷാർത്ഥമായി നേടേണ്ടത് അത് നേടണം. പിന്നെ ഇത് വേണ്ടി ധ്യാനിക്കേണ്ട കാര്യമില്ല. വിഷ്ണു ഗുരുക്രമ വിസ്തീർണക്രമ പാതയോരഭിമാനി സർവകർമ്മങ്ങൾക്ക് ബലം കൊടുക്കുന്ന വിഷ്ണു ഗുരുക്രമ വലിയ കാലടിപ്പാടുകളുള്ളവൻ പാദമുദ്ര പതിപ്പിക്കുന്നവൻ എന്നൊക്കെ പറയുന്നു.